ഒന്ന് കൊരിന്തിയർ അധ്യായം 15. സഹോദരരെ, ഞാൻ നിങ്ങളോട് അറിയിച്ചതും നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നതുമായ സുവിശേഷത്തെപ്പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് അറിയിച്ച വചനം നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ ഈ സുവിശേഷം മുഖേന നിങ്ങൾ രക്ഷിക്കപ്പെടുന്നു. അല്ലാത്ത പക്ഷം നിങ്ങൾ വിശ്വസിച്ചത് വ്യർത്ഥമായിത്തീരും. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട ശേഷം മൂന്നാം ദിവസം തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർപ്പിക്കപ്പെട്ടു എന്നിങ്ങനെ എനിക്ക് ലഭിച്ച വചനം ഞാൻ ആദ്യമായി നിങ്ങൾ കേൾപ്പിച്ചു തന്നല്ലോ. അവിടുന്ന് പത്രോസിനും അനന്തരം 12 ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം അവിടുന്ന് 500-ലധികം സഹോദരന്മാർക്ക് ഒരേ സമയം പ്രത്യക്ഷപ്പെട്ടു. അവരിൽ ചിലർ നിദ്ര പ്രാപിച്ചെങ്കിലും അധികം പേരും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. പിന്നീട് അവിടുന്ന് യാക്കോബിനും അതിനുശേഷം സകല അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതനെ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. ദൈവസഭയെ പീഡിപ്പിച്ചതുകൊണ്ട് അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. എന്നാൽ ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവിടുത്തെ കൃപ നിഷ്ഫലമായില്ല. ഞാൻ അവരെക്കാളെല്ലാം അധികം അധ്വാനിച്ചു. എങ്കിലും ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. അതുകൊണ്ട് ഞാനാകട്ടെ അവരാകട്ടെ, ഞങ്ങൾ ഇതത്രേ പ്രസംഗിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചതും ഇതുതന്നെ.
ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് പ്രസംഗിച്ചു പോരുന്ന നിലയ്ക്ക് മരിച്ചവർക്ക് പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നതെങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. തന്നെയുമല്ല, ദൈവം ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ ദൈവത്തിനെതിരെ കള്ളസാക്ഷികളെന്നും വരും. എന്തെന്നാൽ, മരിച്ചവർ വാസ്തവത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവിനും പുനരുത്ഥാനം ഉണ്ടായിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവരും നശിച്ചുപോയിരിക്കുന്നു. ഈ ആയുസ്സിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ പ്രത്യാശയുള്ളൂവെങ്കിൽ നാം സകല മനുഷ്യരിലും ദയനീയരത്ര.
എന്നാൽ ക്രിസ്തു നിദ്ര പ്രാപിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു മനുഷ്യനിലൂടെ മരണമുണ്ടായതുപോലെ മരിച്ചവരുടെ പുനരുത്ഥാനവും ഒരു മനുഷ്യനിലൂടെ ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. എന്നാൽ ഓരോരുത്തരും അവരവരുടെ ക്രമമനുസരിച്ച് തന്നെ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിന്റെ വരവിങ്കൽ അവിടത്തേക്കുള്ളവർ, അനന്തരം അവസാനം. അപ്പോൾ അവിടുന്ന് സകല ഭരണവും അധികാരവും ശക്തിയും നീക്കിക്കളഞ്ഞിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സകല ശത്രുക്കളെയും തന്റെ കാൽക്കീഴിലാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടതാകുന്നു. ഒടുവിലായി നശിപ്പിക്കപ്പെടുന്ന ശത്രുവാണ് മരണം. എന്തെന്നാൽ, ദൈവം സകലവും അവിടുത്തെ കാൽക്കീഴിലാക്കിയിരിക്കുന്നു. സകലവും എന്ന് പറയുമ്പോൾ എല്ലാം ക്രിസ്തുവിന് അധീനമാക്കിക്കൊടുത്ത ദൈവം ഒഴികെയാണ് എന്നത് സ്പഷ്ടം. സമസ്തവും തനിക്ക് കീഴ്പ്പെട്ട ശേഷം പുത്രൻ സകലവും തനിക്ക് കീഴാക്കിക്കൊടുത്ത ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കും. അങ്ങനെ ദൈവം സകലത്തിലും സകലവും ആയിത്തീരും. മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതെന്തിന്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനമേൽക്കുന്നതിന് എന്താണ് പ്രസക്തി? ഞങ്ങളും നാഴിക തോറും ആപത്തിലാകുന്നതെന്തിന്? സഹോദരരെ, നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ എനിക്ക് നിങ്ങളെപ്പറ്റിയുള്ള പ്രശംസയുടെ ഉറപ്പിൽ ഞാൻ തീർത്തു പറയട്ടെ. ദിവസേന ഞാൻ മരിക്കുകയാണ്. എഫസോസിൽ വെച്ച് ഞാൻ വന്യമൃഗങ്ങളോട് പോരാടിയത് കേവലം മാനുഷിക കാരണങ്ങളാൽ എങ്കിൽ അതുകൊണ്ട് എനിക്കെന്ത് നേട്ടം? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ തിന്നുക, കുടിക്കുക, നാളെ നാം മരിക്കുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുഷിച്ച കൂട്ടുകെട്ട് സത്സ്വഭാവത്തെ ദുഷിപ്പിക്കുന്നു. സുബോധമുള്ളവരായിരിപ്പിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് അറിവില്ല. ഇത് ഞാൻ നിങ്ങളുടെ ലജ്ജയ്ക്കായി പറയുന്നു.
മരിച്ചവർ എങ്ങനെ ഉയർപ്പിക്കപ്പെടുന്നു? ഏതു തരം ശരീരത്തോടെ അവർ വരുന്നു എന്ന് ചിലർ ചോദിച്ചേക്കാം. ബുദ്ധികെട്ട മനുഷ്യ, നീ വിതയ്ക്കുന്നത് ചാകുന്നില്ലെങ്കിൽ ജീവിക്കുകയില്ല. നീ വിതയ്ക്കുമ്പോൾ ഉണ്ടാവാനിരിക്കുന്ന ശരീരമല്ല പിന്നെയോ ഗോതമ്പിന്റെയോ മറ്റെന്തിന്റെയോ വിത്ത് മാത്രമാണ് വിതയ്ക്കുന്നത്. എന്നാൽ ദൈവം തന്റെ ഹിതപ്രകാരം അതിനൊരു ശരീരവും ഓരോ തരം വിത്തിനും അതതിന്റെ ശരീരവും കൊടുക്കുന്നു.
എല്ലാ മാംസവും ഒരേ തരത്തിലുള്ളതല്ല. മനുഷ്യരുടെ മാംസം ഒരു തരം, മൃഗങ്ങളുടേത് മറ്റൊരു തരം, പക്ഷികളുടേത് വേറെ, മത്സ്യങ്ങളുടേത് വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒരു വിധത്തിലുള്ളത്, ഭൗമശരീരങ്ങളുടെ തേജസ് മറ്റൊരു വിധത്തിലുള്ളത്. സൂര്യന്റെ തേജസ് ഒരുവിധം, ചന്ദ്രന്റേത് മറ്റൊരു വിധം. നക്ഷത്രങ്ങളുടെ തേജസ് വേറൊരു വിധം. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനവും അങ്ങനെ തന്നെ. നശ്വരമായ ഒരു ശരീരം വിതയ്ക്കപ്പെടുന്നു, അനശ്വരമായ ഒരു ശരീരം ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഭൗതിക ശരീരമാണ് വിതയ്ക്കപ്പെടുന്നത്, ഉയർപ്പിക്കപ്പെടുന്നതോ ആത്മീയ ശരീരമത്രേ. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അവസാനത്തെ ആദാം ജീവൻ നൽകുന്ന ആത്മാവായി. ഒന്നാമത്തേത് ആത്മീകമല്ല, ഭൗതികമായിരുന്നു. ആത്മീകം അതിനുശേഷം വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവൻ, രണ്ടാം മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഭൂമിയിൽ നിന്നുള്ളവനെ പോലെ ഭൗമികരും സ്വർഗത്തിൽ നിന്നുള്ളവരെ പോലെ സ്വർഗീയരുമാകുന്നു. നാം ഭൗമികന്റെ സാദൃശ്യം വഹിച്ചതുപോലെ സ്വർഗീയന്റെ സാദൃശ്യവും വഹിക്കും. സഹോദരരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ലെന്ന് ഞാൻ പറയുന്നു. നശ്വരമായത് അനശ്വരതയെ അവകാശമാക്കുകയില്ല. ശ്രദ്ധിക്കുവിൻ, ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. എന്നാൽ അന്ത്യകാഹളധ്വനിയിൽ, മിന്നൽ വേഗത്തിൽ, കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർപ്പിക്കപ്പെടും. നാം രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യും. ഈ നശ്വരമായത് അനശ്വരതയെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ഈ നശ്വരമായത് അനശ്വരതയെയും ഈ മർത്യമായത് അമർത്യതയെയും ധരിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതിയ വചനം നിറവേറും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. ഒന്നിനാലും ഇളകിപ്പോകരുത്. കർത്താവിൽ നിങ്ങളുടെ അധ്വാനം വ്യർത്ഥമല്ല എന്നറിയുന്നതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധിപ്പെടുവിൻ.